അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചർച്ച ചെയ്തു പോരുന്നത് ഇഖാമത്തു സ്സലാത്തിന് ഒരു വീട്ടിലാണെങ്കിലും ചെയ്യാമെന്നുള്ളതും ഇഖാമത്തു സ്സലാത്തിന് ഇന്നത്തെ അർത്ഥത്തിൽ ഒരു ആചാര നമസ്കാരം എന്നുള്ള അർത്ഥത്തിലെടുത്താൽ ഒരു വീട്ടിലാണെങ്കിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതാണ്. ഒരു അർളിന്റെ ഒരു പ്രദേശത്ത് നമുക്ക് സ്വാധീനമോ ഇത് പറയാൻ പറ്റുന്ന ഒരു സൗകര്യമോ ഒന്നും ഒരു പ്രദേശത്തിന്റെ ആവശ്യമില്ല. മറിച്ച് ദൈവീകമായ വ്യവസ്ഥിതിയുടെ സാമൂഹികമായ ഒരു അച്ചടക്കം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അതിന് ഒരു പ്രദേശത്തിന്റെ ഇത് പറയാനും ഇത് പ്രചരിപ്പിക്കാനും ഇത് സ്ഥാപിച്ചെടുക്കാനും പറ്റുന്ന നമുക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശം കിട്ടണമെന്നുള്ളത് നിർബന്ധമാണ്, ആവശ്യമാണ് എന്നാണ് നാം സൂചിപ്പിച്ചത്. ഇനി ഈ വിഷയവുമായി വേറൊരു ആയത്താണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. വേദക്കാരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞു, ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി, ദൈവികമായ മാർഗനിർദ്ദേശത്തിന്റെ അറിവിൽ വിജ്ഞാനത്തിൽ അടിയുറച്ച ആളുകൾ, മിൻഹും അവരിൽ നിന്നുള്ള ആളുകൾ, വൽ മുഅ്മിനൂന മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന മുഅ്മിനുകളും, യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക നിനക്ക് ഇറക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കുന്നു, വമാ ഉൻസില മിൻ ഖബ്ലിക പൂർവവേദങ്ങളിലും അവർ വിശ്വസിക്കുന്നു, വൽ മുഖീമീന സ്വലാത്ത അവർ ഇഖാമത്തു സ്സലാത്ത് നിർവഹിക്കുന്നവരുമാണ്, വൽ മുഅ്തൂന സകാത്ത സകാത്ത് എന്ന് പറഞ്ഞ ഒരു സാംസ്കാരികമായ അച്ചടക്കം, സാമ്പത്തിക രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള ഒരു അച്ചടക്കം സമൂഹത്തിൽ കൊണ്ടുവരുന്നവരുമാണവർ, വൽ മുഅ്മിനൂന ബില്ലാഹി വയൗമിൽ ആഖിരി ഏകദൈവത്തിലും പ്രതിഫലനാളിലും അതായത് അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണവർ, ഉലായിക സനൂതിഹിം അജ്റൻ അളീമ അവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് 462 അല്ലാഹു പറയുന്നത്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേദക്കാരായ ആളുകളും ഇഖാമത്തു സ്സലാത്ത് നിർവഹിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ ആര്? അവരിലെ ഒരു വിഭാഗം അൽ ഇൽമ് അതായത് ദൈവീകമായ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു വിഭാഗം മുഹമ്മദിന് അവതരിപ്പിക്കപ്പെട്ടതിലും പൂർവ്വ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നതോടൊപ്പം അവർ ഇഖാമത്തു സ്സലാത്ത് സാമൂഹികമായ ഒരു അച്ചടക്കം, ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വസിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ അവർ കെട്ടിപ്പടുക്കാനും സ്ഥാപിച്ചെടുക്കാനും അവർ ശ്രമിക്കുകയും ചെയ്യും. വൽ മുഅ്തൂന സകാത്ത സാമ്പത്തികവും സാംസ്കാരികവുമായ ഒരു അച്ചടക്കം സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് അവർ എന്നാണ് പറഞ്ഞത്. ഇവിടെയും ഒരിക്കലും ഈ ഒരു പാരമ്പര്യ നമസ്കാരം, ഇന്ന് നാം ചെയ്തു പോരുന്ന രൂപത്തിലുള്ള ഒരു പാരമ്പര്യമായ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ് വേദക്കാരിലെ ഒരു വിഭാഗം എന്നുള്ള അർത്ഥത്തിനല്ല. അവർക്ക് അവരുടേതായ ആരാധനാ രൂപവും സ്വീകരിച്ച ആളുകളാണ് അവർ, അതിനനുസരിച്ചുള്ള ഒരു ആരാധനാ ക്രമങ്ങളുമാണ് അവർക്കുള്ളത്. അത് ഇന്നാകട്ടെ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലാകട്ടെ നബിയുടെ കൂടെ നമ്മുടെ ഒരു ആചാര നമസ്കാരം നിർവഹിച്ച ഒരു വിഭാഗത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. മറിച്ച് അവരൊക്കെ അവരുടെ വേദമനുസരിച്ചും മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച ഈ വേദമനുസരിച്ചുമുള്ള ഒരു സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കുന്നതോടൊപ്പം ആ ദൈവീകമായ കൽപ്പനകൾക്കനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു സാമ്പത്തിക സാംസ്കാരിക അച്ചടക്കം സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുന്നവരും കൊണ്ടുവരുന്നവരുമാണവർ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. അവിടെ അപ്പോൾ ഇവിടെയും ഇന്ന് നമ്മൾ ദിവസേന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യ നമസ്കാരം അല്ലെങ്കിൽ ഒരു ആചാര നമസ്കാരം എന്ന അർത്ഥത്തിൽ ഇവിടുത്തെ മുഖീമീന സ്വലാത്ത എന്ന് പറഞ്ഞ ഈ ഇഖാമത്തു സ്വലാത്തിനെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇനി 443 അല്ലാഹു പറയുന്ന ഒരു കാര്യമാണ്. വിശ്വസിച്ചവരെ തക്രബുസ്സലാത്ത, നിങ്ങൾ സ്വലാത്ത് അസ്വലാത്തിനോട് സമീപിക്കരുത്, അടുത്തു ചെല്ലരുത്. അന്തും സുക്കാറ, നിങ്ങൾ സുക്കാറയായിക്കൊണ്ട് ഒരു അജ്ഞതയുടെ ഒരു അറിവില്ലായ്മയുടെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ലഹരി ബാധിച്ച അവസ്ഥയിൽ എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹത്താ തഅലമൂമാ തഖൂലൂന, എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ. ഇവിടെ നമുക്ക് വിശ്വാസികളായ ആളുകളോട് അസ്സലാത്തിനോട് നിങ്ങൾ സമീപിക്കരുത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അസ്സലാത്ത് എന്ന് പറയുന്ന ഈ സംഭവത്തിന്, നമ്മൾ പറഞ്ഞ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളെ നാം സ്വയം പിന്തുടരുകയും അത് സമൂഹത്തോട് പിന്തുടരാൻ പറയുകയും ചെയ്യുക, അങ്ങനത്തെ ഒരു സമൂഹത്തെ സ്ഥാപിച്ചെടുക്കുക, ആ അസ്സലാത്തിനു വേണ്ടി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത് എന്ന വ്യക്തമായ ജ്ഞാനമില്ലാത്ത ഒരു അബോധമായ ഒരു ബോധത്തിന്റെ അവസ്ഥയല്ലാത്ത ഒരു അവസ്ഥക്കാണ് ഇവിടെ സുഖാറ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ കള്ള് കുടിച്ച് ലഹരി ബാധിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ച് കള്ള് കുടിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അപ്പൊ ഒരിക്കലും അനുവദിക്കപ്പെടാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് അവര് നമ്മൾ ഇന്ന് നിർവഹിക്കുന്ന ഈ അനുഷ്ഠാന നമസ്കാരത്തിന് വരരുത് എന്നല്ല. കാരണം വിശ്വാസികളെ സംബന്ധിച്ച് കള്ളോ അതുപോലെ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് തന്നെ അവരെ കുറിച്ച് തടയപ്പെട്ടതും വിലക്കപ്പെട്ടതുമായ കാര്യമാണ്. അപ്പൊ തങ്ങളെ തൊട്ട് വിലക്കപ്പെട്ടതും തടയപ്പെട്ടതുമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ വരരുത് എന്നല്ല. ഈ ആശയത്തെ അട്ടിമറിക്കാനാണ് ഖുർആനിൽ നസ്ഖ് എന്ന പേരിലുള്ള കുറെ ആയത്തുകളെ ഇവര് ദുർബലപ്പെടുത്തി കളയാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ആശയത്തെ അട്ടിമറിക്കണം. ഇവിടെ കള്ളു കുടിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു അർത്ഥതലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരമ്പര്യ വ്യാഖ്യാതാക്കൾ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ വരുമ്പോൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നും, പിന്നീട് അല്പാൽപമായി മുഴുവനായി നിരോധിച്ചു എന്ന് പറയുന്ന ഒരു ചരിത്രം ഇവർ എഴുതി വെച്ചത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത്, എന്നാൽ ഇന്ന് ഈ ആനുകൂല്യം കൊടുക്കാൻ നമ്മുടെ പുരോഹിതന്മാരോ നമ്മുടെ പണ്ഡിതന്മാരോ തയ്യാറല്ല. ഇപ്പൊ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിക്ക് താൽക്കാലികമായി നമസ്കരിക്കാൻ വരുമ്പോൾ മാത്രം നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആനുകൂല്യം കൊടുക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവുകയുമില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് എന്റെ സഹോദരങ്ങളെ, ഇവിടെ നമസ്കരിക്കാൻ വരുമ്പോൾ എന്നുള്ളതല്ല, മറിച്ച് ദൈവികമായ വ്യവസ്ഥിതിയെക്കുറിച്ച്, കൽപ്പനകളെക്കുറിച്ച്, മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് സമൂഹത്തോട് പറയണമെങ്കിൽ അതെന്താണ് എന്ന് വ്യക്തമായ ഒരു ജ്ഞാനമുണ്ടായിക്കൊണ്ടല്ലാതെ നിങ്ങൾ അതിനോട് സമീപിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് തഖൂലൂന എന്ന് പറയാൻ കാരണം. തഖൂലൂന എന്ന് പറയുന്ന ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ, അതായത് പാരമ്പര്യ വ്യാഖ്യാതാക്കളായ ആളുകളുടെ ഏകകണ്ഠമായ അഭിപ്രായമാണ് ഖൗല എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വാക്ക് നമസ്കാരത്തിൽ പാടില്ല എന്നുള്ളത്. ഒന്നുകിൽ നമസ്കാരത്തിൽ ഖിറാഅത്താണ്, അല്ലെങ്കിൽ തിലാവത്താണ്, അല്ലെങ്കിൽ തസ്ബീഹാണ്, അല്ലെങ്കിൽ തഹ്മീദാണ്, അല്ലെങ്കിൽ സലാം വീട്ടലാണ്, അല്ലെങ്കിൽ ദിക്റുകളാണ്, ദുആകളാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ നമസ്കാരത്തിലുള്ളത്. ആ നിലക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ഖൗല്, നമ്മുടേതായ ഒരു വചനം, നമ്മുടെ സ്വന്തമായ ഒരു വചനം ആ നമസ്കാരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഹത്താത്താവലമൂമാ തഖൂലൂന, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ എന്ന് പറഞ്ഞതുകൊണ്ട് നാം ജനങ്ങളോട് ദൈവികമായ വ്യവസ്ഥിതിയെക്കുറിച്ചും അവന്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും അവന്റെ കൽപ്പനകളെക്കുറിച്ചും നാം ജനങ്ങളോട് പറയരുത് എന്നല്ല. ഏതുവരെ? അതിനെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനം, വ്യക്തമായ അറിവുണ്ടാകുന്നത് വരെ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ വ്യക്തമായ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് സമൂഹത്തോട് നാം പിന്തുടരാൻ, പിൻപറ്റാൻ, അവർ പിന്തുടർന്ന് ജീവിക്കാൻ സമൂഹത്തോട് എന്താണ് പറയുന്നതെങ്കിൽ ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമുണ്ടാകണം എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോഴും ഈ നമസ്കാരത്തിൽ ഒരു ഖൗല്, നമ്മുടേതായ ഒരു വാക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ ലാ തഖ്റബുസ് സലാത്ത എന്ന് പറയുന്നതും ഇന്ന് നാം ചെയ്തു പോരുന്ന നമസ്കാരമല്ല, ഇന്ന് നാം ചെയ്തു പോരുന്ന ഈ ആചാരാനുഷ്ഠാനമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഇന്നത്തെ നമസ്കാരമാണെങ്കിൽ അള്ളാഹു പറയേണ്ടിയിരുന്നത് ഹത്താ താലമുമാ തത്തുലൂന എന്നാണ്. നിങ്ങൾ എന്താണ് ഓതുന്നത്, അല്ലെങ്കിൽ ഹത്താ താലമുമാ തഖ്റഊന, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഖിറാഅത്ത്, നമസ്കാരത്തിൽ എന്താണ് ഖിറാഅത്ത് നടത്തുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് വരെ. അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നത് ഹത്താ താലമുമാ തദൂന, നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നത് വരെ. അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നത് ഹത്താ താലമുമാ തുസബ്ബിഹൂന, നിങ്ങൾ എന്താണ് തസ്ബീഹ് ചൊല്ലുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ. ഇങ്ങനെ അല്ലെങ്കിൽ ഹത്താ താലമുമാ തഹ്മദൂന, അല്ലെങ്കിൽ ഇമാമും മൗമൂമുമായിട്ടൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ ഹത്താ താലമുമാ തസ്തമിഉന, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് അത് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ. ഇമാം ഓതുന്നത് കേൾക്കുമ്പോൾ അത് വ്യക്തമായി അറിയുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തോടെടുക്കരുത് എന്നൊക്കെയാണ് പറയേണ്ടത്. അതിനൊക്കെ അതൊന്നും പറയാതെ ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഹത്താ താലമുമാ തഖൂലൂന, നിങ്ങൾ എന്താണ് വ്യക്തമായി നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന്. ദൈവീകമായ കൽപ്പനകളെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും സമൂഹം പിന്തുടർന്ന് ജീവിക്കാൻ ആ സമൂഹത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ജനങ്ങളോട് നിങ്ങൾ പറയുന്നത് എന്ന് വ്യക്തമായ ജ്ഞാനമില്ലാതെ നിങ്ങൾ അതിനോട് അടുക്കരുത്. അപ്പോൾ ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ ലാ തഖ്റബു സ്സലാത്ത എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നാം ചെയ്യുന്ന ആചാര അനുഷ്ഠാന നമസ്കാരമല്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ അതിനുശേഷം വരുന്ന ആയത്തുകൾ വിശദീകരിച്ചിട്ടാണ് ഇവരത് സ്വലാത്ത് ഇന്നത്തെ നമസ്കാരം തന്നെയാണ് എന്ന് നമ്മുടെ സഹോദരങ്ങളായ പണ്ഡിതന്മാർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആയത്ത് വളുവിന്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഞാൻ തുടർന്ന് വിശദീകരിക്കുന്നതാണ്. എന്താണ് തുടർന്ന് വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്? വലാ ജുനുബൻ, ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ ആയത്തിന്റെ മുഴുവൻ വിശദീകരണങ്ങൾ വലുവിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ സൂക്ഷ്മമായിട്ട് നമുക്ക് പഠിച്ചു മനസ്സിലാക്കാം. വലാ ജുനുബൻ എന്ന് പറഞ്ഞാൽ ഇന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ജനാബത്തുകാരനായിട്ട്, അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ലൈംഗിക വീഴ്ചയിലൂടെ ഉണ്ടായിത്തീരുന്ന വലിയ അശുദ്ധി എന്ന പേരിലുള്ള ഒരർത്ഥത്തിനാണ് ജുനുബ് എന്നുള്ള വേർഡ് ഇന്ന് വാക്ക് എന്ന പദം ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. പക്ഷെ അവിടെയും ഇതല്ല അർത്ഥം. വലാ ജുനുബൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ആശയത്തിൽ നിന്ന് നിങ്ങൾ തന്നെ മാറി നിൽക്കെ വിട്ടൊഴിഞ്ഞ് അകന്നു നിൽക്കുന്നവരായിരിക്കെ നിങ്ങൾ ആ സന്ദർഭത്തിലും നിങ്ങൾ ഈ സ്വലാത്തിനോട് ദൈവികമായ കൽപ്പനകൾ സമൂഹത്തിൽ സ്ഥാപിക്കാനും സമൂഹത്തോട് പറയാനും നിങ്ങൾ അടുക്കരുത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ജനബ എന്ന് പറയുന്ന പദത്തിന്റെ വിവിധ രൂപങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊന്നും തന്നെ വലിയ അശുദ്ധി, അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഉണ്ടായിത്തീരുന്ന വലിയ അശുദ്ധി എന്നുള്ള രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് 14:35 വചനത്തിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ ഇപ്പോ ജനബ എന്ന് പറയുന്ന, ജനബ എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുക, വിട്ടൊഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക, ഒരു ഓരം ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം എന്നുള്ളത് ഒരുവിധമുള്ള എല്ലാ പണ്ഡിതന്മാർക്കും അറിയാം. അതാണ് വജുനുബിനി വദുരിയത്തി അന്നഅബുദല്ല സിനാമ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചതും അതാണ്. എന്റെയും എന്റെ സന്തതികളെയും വിഗ്രഹങ്ങൾക്ക് വണങ്ങുന്നതിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്തേണമേ, ഞങ്ങളെ നീ അകറ്റേണമേ എന്നതാണ് വജുനുബിനി. ജനബ എന്ന് പറയുന്നതിന്റെ കൽപ്പനക്രിയാണ് വജുനുബിനി. എന്നെയും വദുരിയത്തി എന്റെ സന്തതികളെയും നീ അകറ്റി നിർത്തേണമേ എന്നാണ് അവിടെയുടെ. സൂറത്തുൽ ആലയിലും സൂറത്തുൽ അല്ലയിലും അല്ലാഹു ഈ പദത്തിന്റെ മറ്റൊരു രൂപത്തിൽ, തഫഅല രൂപത്തിലും തഫഅല രൂപത്തിലും വരുന്ന രൂപത്തിൽ ഈ ജനബ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് വസയു ജന്നബുഹൽ അഷ്കല്ലദി, വസയു ജന്നബുഹൽ അഷ്കല്ലദി എന്നും വയത്ത ജന്നബുഹൽ അഷ്കല്ലദി എന്നും വസയു ജന്നബുഹൽ അത്തുക്കല്ലദി എന്നും ഒക്കെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ആ നരകത്തെ തൊട്ട് തങ്ങളുടെ ധനം നൽകുകയും അങ്ങനെ സംസ്കരിക്കപ്പെടുകയും ചെയ്ത ആളുകളെ ആ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തും, അകറ്റി നിർത്തപ്പെടും എന്നും നിഷേധികളായ ആളുകളെ സ്വർഗത്തിൽ നിന്ന് മാറ്റി അവരെ അകറ്റി നിർത്തപ്പെടുമെന്നും വജിത്തനി ബൂഹു എന്ന് വിശുദ്ധ ഖുർആനിൽ ഇതിന്റെ ഇഫ്താല എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റി അതിന്റെ ഈ ജനബ എന്ന് പറയുന്നതിനെ ഇഫ്താല എന്ന ബാബിലേക്ക് എന്ന രൂപത്തിലേക്ക് മാറ്റി അതിന്റെ ആരു ഇജിത്തനബ അല്ലെങ്കിൽ ഇജിത്തനിബൂ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ യജിത്തനിബൂന എന്നൊക്കെ വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെയും അകന്നു നിൽക്കുക, മാറി നിൽക്കുക, വിട്ടൊഴിഞ്ഞു നിൽക്കുക എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആനിൽ അർത്ഥം. ഒരിക്കലും ഈ രൂപത്തിലുള്ള ഒരു വലിയ അശുദ്ധി എന്നല്ല അർത്ഥത്തിൽ, ആ തരത്തിലൊന്നും സംസാരിക്കേണ്ട ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് ഖുർആനിനെ കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. കേവലം കുളിക്കുകയും അലക്കുകയും ബാത്റൂമിൽ പോവുകയും സ്ത്രീകളുമായി കിടക്കുകയും അതിനുശേഷം ഉണ്ടാവുന്ന അശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഈ മഹത്തായ ഈ ഉത്കൃഷ്ടമായ ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവിടെ പറഞ്ഞതുപോലെ ജുനുബൻ ഈ ആശയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിക്കൊണ്ട് മാറി നിൽക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വൈജ്ഞാനികമായും ആശയ ദൈവികമായ കൽപ്പനകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും നിങ്ങൾ ക്ലീനാകുന്നതുവരെ ശുദ്ധിയാകുന്നതുവരെ പരിശുദ്ധരാകുന്നതുവരെ നിങ്ങൾ ഈ ആശയത്തെ ജനങ്ങളിൽ സ്ഥാപിക്കുകയോ പറയുകയോ ചെയ്യാൻ നിങ്ങൾ അടുക്കരുത് എന്നാണ് തുടർന്ന് പറയുന്നത്. ബാക്കി അതിന്റെ ബാക്കി വിശദമായ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വളവിന്റെ കാര്യം പറയുന്നിടത്ത് വിശദീകരിക്കും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സഹോദരങ്ങളെ, ഈ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബു സ്സലാത്ത വഅന്തും സുഖാര ഹത്താ തഅലമൂ മാ തഖൂലൂന എന്ന് പറഞ്ഞ ഈ ആയത്തിലും ഇന്ന് നാം കാണുന്ന ഈ പാരമ്പര്യ നമസ്കാരമല്ല, ആചാര നമസ്കാരമല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ സൂറത്തു അൽ ഇസ്രായിൽ ബനീ ഇസ്രായേലിൽ 110-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഖുലിദുല്ലാഹ അവദുർ റഹ്മാൻ അയ്യമാ തദുഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന വലാ തജഹർ ബിസ്സലാതിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല. ഇവിടെ വലാ തജഹർ ബിസ്സലാതിക, നീ നിന്റെ സ്വലാത്തിനെ ലൗഡ് ഉറക്കമാക്കരുത്, വലാ തുഖാഫിത് ബിഹാ അത് സൈലന്റ് വളരെ രഹസ്യമായിട്ടും സൈലന്റ് മെല്ലയുമാക്കരുത്, വബ്തഗി ബൈന ദാലിക സബീല അതിന്റെ ഇടയിലുള്ള ഒരു രീതി നീ സ്വീകരിക്കണമെന്ന് സൂറത്ത് ഇസ്രായേലിലെ 110-ാമത്തെ വചനത്തിൽ പറയുന്നു. ഈ സലാത്തിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുക. ഇന്നത്തെ നമ്മുടെ ആചാര നമസ്കാരം ഈ രണ്ട് പറഞ്ഞ ഉറക്കയാക്കരുതെന്നും പതുക്കയാക്കരുതെന്നും പറഞ്ഞ ഈ രണ്ട് രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലാണ് ഇന്ന് മുസ്ലിങ്ങളുടെ നമസ്കാരം. ളുഹറും അസറും വളരെ പതുക്കെയും മഗ്‌രിബും ഇഷാവും അൽഫജർ സൂറത്ത് സലാത്തുൽ ഫജറും ഒക്കെ വളരെ പതുക്കെയുമായി കൊണ്ടാണ് മുസ്ലിങ്ങൾ ഇന്ന് നമസ്കരിച്ചു പോരുന്നത്. ഉച്ചത്തില് ആ ഉച്ചത്തിൽ ചെല്ലുമ്പോൾ തന്നെ അതിലെ ചില പ്രാർത്ഥനകൾ പതുക്കെയും ചില ദിക്റുകൾ പതുക്കെ ചില ദുആകൾ പതുക്കെ തക്ബീറുകൾ ഉറക്കെ ഖിറാഅത്ത് പതുക്കെ, അതാണ് ഒരു മിക്സഡായ കൂട്ടിക്കലർത്തപ്പെട്ട ഒരു നമസ്കാരമാണ്. ഖുർആനിന് നേരെ വിരുദ്ധമായ ഒരു നമസ്കാരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ പറയുന്നത് പോലെ തജ്ഹർ നീ ഉറക്കയാക്കരുത്, ബിസ്സലാത്തിക നിന്റെ സ്വലാത്തിന് നീ ഉറക്കയാക്കരുത്, വലാ തുഖാഫിത് ബിഹാ അതുകൊണ്ട് നീ പതുക്കെയുമാക്കരുത്, വബ്തഗി ബൈന ദാലിക അതിനിടയിലുള്ള ഒരു മാർഗത്തെ ഒരു രീതിയെ നീ തേടുകയും അന്വേഷിക്കുകയും ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമസ്കാരം ഒന്ന് നോക്കുക. ളുഹറും അസറും പതുക്കെയാണ് മുസ്ലിങ്ങളുടെ ഇന്നത്തെ നമസ്കാരം. അതിൽ തക്ബീറുകൾ മാത്രം ഇടയ്ക്കിടെ ഉറക്കെ ചൊല്ലാറുണ്ട്. എന്നാൽ വൈകിട്ട് രാത്രിയായി കഴിഞ്ഞാൽ ചെയ്യുന്ന നമസ്കാരങ്ങൾ, നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ മഗ്‌രിബ് അൽ ഇശ സ്വലാത്ത് അൽ ഫജർ എന്നീ നമസ്കാരങ്ങളൊക്കെ ഉറക്കെയും ഉച്ചത്തിലുമായി കൊണ്ടാണ് മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നത്. ഈ വചനം ഓതിയ പ്രവാചകൻ, ഈ വചനം വായിച്ച മുഹമ്മദ് നബി ഒരിക്കലും ആ രൂപത്തിൽ നിർവഹിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനോ നമുക്ക് മനസ്സിലാക്കാനോ കഴിയില്ല. കാരണം പ്രവാചകൻ ഒരിക്കലും അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് കൽപ്പനകൾക്ക് ഒരിക്കലും തന്നെ എതിര് പ്രവർത്തിക്കുന്ന, ധിക്കരിക്കുന്ന, ധിക്കാരം പ്രവർത്തിക്കുന്ന, വിപരീതം പ്രവർത്തിക്കുന്ന, ആളാണെന്ന് നമുക്ക് പ്രവാചകനെ കുറിച്ച് ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ആ രീതിയിൽ പ്രവാചകൻ ചെയ്തു എന്ന്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു വഴി സ്വീകരിക്കാൻ പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മുടെ നമസ്കാരത്തെ, ഇന്നത്തെ ആചാര നമസ്കാരത്തെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഈ സ്വലാത്ത് ഖുർആനിൽ പറഞ്ഞ ഈ സ്വലാത്ത് അതല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. രണ്ടിലേതെങ്കിലും ഒന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ല എന്നാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഇവിടെ ലാ തജ്ഹർ ബി സ്വലാത്തിക വലാ തുഖാഫിത് ബിഹ, മാത്രമല്ല പ്രാർത്ഥനയാണെങ്കിൽ ഉദുഉ റബ്ബക്കും തളറുഅൻ വഖുഫിയ, വളരെ രഹസ്യമായും വളരെ താഴ്മയോടും കൂടി നീ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ സലാത്ത് എന്നുള്ളത് പ്രാർത്ഥനകൾ അടങ്ങുന്ന ഒരു ആചാര നമസ്കാരം എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയില്ല. അപ്പൊ ഇവിടെയും ഇവിടുത്തെ സലാത്തിനും അതല്ലാത്ത മറ്റൊരു അർത്ഥതലത്തിലെ അർത്ഥതലം ആണ് ഇവിടുത്തെ സലാത്ത് കൊണ്ട് നബിയുടെ സലാത്ത് കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെന്താണെന്ന് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഇന്ന് ചെയ്യുന്ന ഈ ആചാര നമസ്കാരം ആകാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം ഒന്ന് ദുആ എന്നുള്ള അർത്ഥത്തിനാണെങ്കിൽ ഉദുഉ റബ്ബക്കും തളറുഅൻ വഖുഫിയാന, വളരെ വിനയാന്യതമായി വിനയത്തോടുകൂടിയും താഴ്മയോടുകൂടിയും വളരെ രഹസ്യമായി കൊണ്ടുമാണ് നിന്റെ രക്ഷിതാവിനോട് നീ അപേക്ഷിക്കേണ്ടത്, രക്ഷിതാവിനെ നീ വിളിക്കേണ്ടത്, രക്ഷിതാവിനെ നീ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇവിടുത്തെ സലാത്താകട്ടെ പതുക്കയുമാക്കരുത്, ഉറക്കയുമാക്കരുത്, അതിന്റെ മധ്യത്തിലുള്ള ഒരു രീതി ഒരു വഴി നീ തേടുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ നാം സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ ഈ ആയത്ത് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചല്ലോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കിടയിൽ നിലനിൽക്കുന്ന നമസ്കാരം ഒന്നുകിൽ ഉറക്കയാണ് അല്ലെങ്കിൽ പതുക്കെയാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മധ്യമായ ഒരു വഴി രീതി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നമസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സൂറത്തുൽ അങ്കബൂത്തിലെ 45-ാമത്തെ ഒരു വചനം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം, നമുക്കൊന്ന് പഠിക്കാം. അല്ലാഹു പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇന്ന സ്വലാത്ത തീർച്ചയായും അസ്വലാത്ത് തീർച്ചയായും അസ്വല തൻഹ വിലക്കുന്നു തടയുന്നു അനിൽ ഫഹ്ഷായി അൽ ഫഹ്ഷായിനെ തൊട്ടും വൽ മുങ്കരി അൽ മുങ്കറിനെ തൊട്ടും. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയാം. അപ്പോ അൽ ഫഹ്ഷായി അൽ മുങ്കറി എന്നീ പറയുന്ന രണ്ട് കാര്യങ്ങളെ തൊട്ട് വിശ്വാസി മനുഷ്യരെ അസ്വലാത്ത് തടയും എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. പക്ഷെ ഇന്നത്തെ നമസ്കാരം ഒന്ന് എടുത്തു നോക്കുക, ഇന്നത്തെ ഈ ആചാര നമസ്കാരം നാം ഒന്ന് എടുത്തു നോക്കുക, ഇന്നത്തെ ഇന്ന് നാം നിർവഹിക്കുന്ന നമസ്കാരം എന്നുള്ള അർത്ഥത്തിൽ ഈ ആയത്തിന്റെ അർത്ഥത്തെ നാം ഒന്ന് കാണുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഈ അൽ ഫഹ്ഷായി അൽ മുങ്കർ എന്ന് പറയുന്ന ഈ രണ്ട് സംഗതികൾ ലോകത്ത് നിന്ന് തടയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ നമസ്കാരങ്ങൾ നടക്കുന്ന ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഈ ആചാരാനുഷ്ഠാന നമസ്കാരങ്ങൾ നടത്തുന്ന വ്യക്തികളിലോ രാജ്യങ്ങളിലോ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളും നീചകൃത്യങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും തടയപ്പെട്ടതായിട്ട് നമുക്ക് ലോകത്ത് നിന്ന് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. അൽ ഫഹ്ഷ എന്ന് പറയുന്ന ലൈംഗികമായ ഒരു അരാജകത്വത്തെ കുറിച്ചാണ് ഇന്ന് പല മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതല്ല യഥാർത്ഥത്തിലെ അർത്ഥം. അത് അൽ ഫഹ്ഷ ഫാഹിഷ എന്ന് പറഞ്ഞാൽ ഷിർക്ക് പോലെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസങ്ങളും കർമ്മങ്ങൾക്കുമാണ് അൽ ഫഹ്ഷ എന്ന് പറയുക. സിനയെ കുറിച്ച് പറയുമ്പോൾ ആ തക്രബു സിന ഇന്നഹു കാന ഫാഹിഷത്തൻ എന്നുള്ള ആയത്തിലെ ആ ആയത്തിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ നിലക്കുള്ള ഒരു അർത്ഥം ഞാൻ പറയുന്നത്. ആ ആയത്തൊക്കെ ഇൻഷാല്ലാ പിന്നീട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് അൽ ഫഹ്ഷ എന്ന് പറഞ്ഞാൽ ഷിർക്ക് പോലെയുള്ള ഇസ്ലാമികമായ ദൈവികമായ കൽപ്പനകൾക്ക് വിരുദ്ധമായ ആശയങ്ങളെ വിശ്വസിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അൽ മുങ്കർ എന്ന് പറഞ്ഞ ഖുർആനിലൂടെ നല്ലതെന്നറിയപ്പെടാത്ത നിഷിദ്ധമായ ചീത്തയായ കാര്യങ്ങളാണ് അൽ മുങ്കർ. ഇത്തരം കാര്യങ്ങളെ തൊട്ട് അസ്സലാത്ത് മനുഷ്യരെ തടഞ്ഞു നിർത്തും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇസ്ലാം ഈ ഇത്തരം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ആചാര നമസ്കാരം എന്ന അർത്ഥത്തിൽ ഇതിനെ നാം കാണുകയാണെങ്കിൽ, ഈ ആചാര നമസ്കാരം നിർവഹിക്കുന്ന മുറ പോലെ നിർവഹിച്ചു പോരുന്ന, മുറപ്രകാരം നിർവഹിച്ചു പോരുന്ന രാജ്യങ്ങളിലോ വ്യക്തികളിലോ ഒന്നും തന്നെ സാംസ്കാരികമായോ ഇസ്ലാമികമായോ അവർ സംസ്കരിക്കപ്പെടുകയോ ആ രൂപത്തിൽ അവർ മാറ്റപ്പെടുകയോ ചെയ്തതായിട്ട് ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യാവകാശങ്ങൾ പോലും ഇത്തരം രാജ്യങ്ങളിൽ ധ്വംസിക്കപ്പെടുന്നുണ്ട്. മനുഷ്യരുടെ ചിന്താ സ്വാതന്ത്ര്യം പോലും ഇത്തരം രാജ്യങ്ങളിൽ അനുവദിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അപ്പോ മനുഷ്യന്റെ ഒരു അവകാശവും വകവെച്ചു കൊടുക്കാത്ത, മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും അവകാശമില്ലാത്ത, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഇത്തരം ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് ഏറ്റവും അടുത്തു വന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. മനുഷ്യരെ വഞ്ചിക്കുന്ന സാമ്പത്തിക രംഗത്ത് ഒരു നിലക്കുള്ള ദാക്ഷിണ്യവും ഒരു നിലക്കുള്ള സത്യസന്ധതയും ഉൾക്കൊള്ളാത്ത ഒരു സമൂഹം, തന്റെ സഹോദരനെ ഏതൊക്കെ നിലക്ക് വഞ്ചിക്കാനും ചതിക്കാനും ചൂഷണം ചെയ്യാനും പറ്റും, അവന്റെ അവകാശങ്ങൾ എങ്ങനെയൊക്കെ കവർന്നെടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന മനുഷ്യരിന്ന് ലോകത്ത് നോക്കിയാൽ, ലൈംഗിക രംഗത്തായാലും ഏത് മേഖലയിലായാലും ഒരു നിലക്കുള്ള പുരോഗതിയും കിട്ടാത്ത രാജ്യങ്ങളും പ്രദേശങ്ങളും ആളുകളും ഈ രൂപത്തിലുള്ള പാരമ്പര്യമായ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളും രാജ്യങ്ങളിലുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അള്ളാഹു അവകാശപ്പെടുന്നു ഇന്ന സ്വലാത്ത, തീർച്ചയായും അസ്വലാത്ത് തൻഹാനിൽ ഫഹശായി വൽ മുങ്കർ. അൽ ഫഹശാഹ്, നീ ഇസ്ലാമികമായ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളെ തൊട്ടും നീചകൃത്യങ്ങളെ തൊട്ടും മനുഷ്യരെ തടഞ്ഞു നിർത്തും. അസ്വലാത്ത് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നു, അള്ളാഹു അവകാശപ്പെടുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഈ അവകാശവാദം ലോകത്ത് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ സ്വലാത്തിന്റെ അർത്ഥത്തിൽ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ദൈവീകമായ കൽപ്പനകളെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കുകയും ആ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തെ, അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നതിലൂടെ ലോകത്തിന് അൽ ഫഹശാഹും കുറ്റകൃത്യങ്ങളും നീചകൃത്യങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളും ലോകത്തിന് തുടച്ചു നീക്കാനും തടയാനും നമുക്ക് കഴിയൂ എന്ന ആ ആശയത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ ആയത്തിന്റെ അർത്ഥം അന്വർത്ഥമാവുകയുള്ളൂ, അള്ളാഹുവിന്റെ അവകാശവാദം ശരിയാവുകയുള്ളൂ. അള്ളാഹു അവകാശപ്പെടുന്ന അവന്റെ അവകാശവാദത്തെ നമുക്ക് സാധൂകരിക്കാനും അന്വർത്ഥമാക്കാനും നമുക്ക് കണ്ടെത്താനും കഴിയുക ആ തലത്തിൽ നമുക്ക് കാണുക മാറ്റുമ്പോഴേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കേവലമായ ഈ ആചാര അനുഷ്ഠാനം നിർവഹിക്കുന്നതിലൂടെ, കേവലമായ ഈ ചില മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ, ഈ അനുഷ്ഠാന നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ സർവ്വവിധ അരാജകത്വങ്ങളിൽ നിന്നും ശിർക്ക് പോലെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും നീചകൃത്യങ്ങളിൽ നിന്നും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യരെ തടഞ്ഞു നിർത്താൻ കഴിയും എന്നുള്ള അള്ളാഹുവിന്റെ ഈ അവകാശവാദം നടക്കാതെ പോകുന്നു. അതെന്തുകൊണ്ടാണ് ഈ അസ്വലാത്ത് എന്നുള്ളതിന്റെ അതിന്റെ വിശാലമായ അതിന്റെ അതിമഹത്തായ അത് ഒരു അർത്ഥതലത്തിൽ നിന്ന് മാറിക്കൊണ്ട് കേവലം ഒരു ആചാര അനുഷ്ഠാനം എന്ന രൂപത്തിലേക്ക് ആ ആശയത്തെ അസ്വലാത്തിനെ മാറ്റിയപ്പോഴാണ് ഇത് നമുക്ക് സാധ്യമാകാതെ പോയത്. നേരെ മറിച്ച് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കുകയും അത് സമൂഹത്തിൽ ആ ദൈവീകമായ കൽപ്പനകൾക്കനുസരിച്ച് ഒരു സമൂഹത്തെ അച്ചടക്കമുള്ള സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ ഒരു സമൂഹത്തെ സ്ഥാപിച്ചെടുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ തടയപ്പെടുകയുള്ളൂ എന്ന ആ വിശാലമായ അതിമഹത്തായ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴേ അള്ളാഹുവിന്റെ ഈ അവകാശവാദം നമുക്ക് പുലർത്താൻ, നമുക്ക് പിന്നെ ലോകത്ത് പുലർന്നതായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അവകാശവാദത്തെ നമുക്ക് വിജയിച്ചതായിട്ട് കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം ഏതൊരു പ്രശ്നം വരുമ്പോഴും അവന്റെ മുമ്പിൽ ദൈവത്തിന്റെ കൽപ്പനയെ പിന്തുടർന്ന് ജീവിക്കേണ്ട ചിന്തയായിരിക്കും അവൻ. അവിടെയൊക്കെ ആ രൂപത്തിൽ അവൻ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ അവനിൽ നിന്ന് സർവ്വവിധ ഫഹശാഹുകളും സർവ്വവിധ മുങ്കറുകളും അവനിൽ നിന്ന് തടയപ്പെടും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സ്വലാത്ത് എന്നുള്ളതിന് സ്വതന്ത്രമായ ഒരു പ്രദേശം നമുക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശം നമസ്കാരത്തിന് വേണ്ട, പക്ഷേ അള്ളാഹുവിന്റെ സ്വലാത്ത് സ്ഥാപിക്കാൻ അത് വേണം എന്നാണ് സൂറത്ത് 41-ാം വചനത്തിൽ, ഹജ്ജ് 41-ാം വചനത്തിൽ പറഞ്ഞത്. ഇനി ഈ പറഞ്ഞതിന്റെ രക്തചുരുക്കം ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. സ്വലാത്തിന്റെ സ്ഥാപനത്തിന്, അസ്സലാത്തിന്റെ സ്ഥാപനത്തിന് സ്വതന്ത്രമായ നമുക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശം വേണം, പക്ഷേ നമസ്കാരത്തിന് അതെന്ത് എന്തു വേണ്ട? ഒരു സ്വതന്ത്രമായ പ്രദേശത്തിന്റെ പ്രദേശത്ത് സ്വാധീനമോ അതിനു പറ്റിയ ഒരു സൗകര്യമോ ഒന്നും വേണ്ട. ഒരു വീട്ടിൽ സൗകര്യമുണ്ടെങ്കിലും നമസ്കാരം നിർവഹിക്കാം. സൂറത്ത് നിസായില് പറഞ്ഞത് 162-ാം വചനത്തിൽ പറഞ്ഞ വേദക്കാരിലെ ജ്ഞാനി ദൈവികമായ ജ്ഞാനത്തിൽ അടിയുറച്ച ആളുകൾ സ്വലാത്ത് സ്ഥാപിക്കുന്നവരാണെന്ന് പറയുന്നു. ജൂതന്മാരും ക്രൈസ്തവരുമായ ആളുകൾ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവര് സ്വലാത്ത് സ്ഥാപിക്കുന്നവരാണെന്ന് പറയുന്നു. പക്ഷെ ഇന്നത്തെ ആചാര നമസ്കാരം നിർവഹിക്കുന്ന വേദക്കാരെ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ജൂതന്മാരെയോ ക്രൈസ്തവരെയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് അവരിലെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വ്യവസ്ഥിതി, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇവിടെ നടപ്പാക്കാൻ അവരുടെ വേദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് നിസാ 43-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, നമ്മൾ വിശദീകരിച്ചത്, സംസാരവും ഡയലോഗ് പറച്ചിലും നമ്മുടെ സംസാരവും ഒക്കെ ഈ സ്വലാത്തിലാകാമെന്നാണ്. പക്ഷേ ഇന്ന് ചെയ്തു പോരുന്ന ആചാര നമസ്കാരത്തിൽ ഒരിക്കലും തന്നെ നമ്മുടെ പറച്ചിലോ നമ്മുടെ സംസാരമോ നമ്മുടെ സ്വന്തമായ വാക്കുകളോ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന ഈ ഖുർആനിൽ പറഞ്ഞ 4:43 പറഞ്ഞ അസ്സല കൊണ്ട് ഈ ആചാര നമസ്കാരമല്ല എന്നുള്ളതും വ്യക്തമാണ്. അതുപോലെ തന്നെ സൂറത്ത് ബനി ഇസ്രായേൽ 110-ാമത്തെ വചനത്തിൽ നമ്മൾ പറഞ്ഞത്, നബിയുടെ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു നിർദ്ദേശിച്ചത്, നീ നിന്റെ നമസ്കാരത്തെ ഉറക്കയുമാക്കരുത് പതുക്കയുമാക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് നാം ചെയ്തു പോരുന്ന ആചാര നമസ്കാരത്തില് ളുഹറും അസറും പതുക്കയും ഇഷാവും മഗ്‌രിബും അൽഫജറും ഉറക്കയുമാണ്. അതുകൊണ്ട് തന്നെ ഈ നമസ്കാരം, ഇന്ന് നാം നിർവഹിച്ചു പോകുന്ന ഈ നമസ്കാരം നബി നിർവഹിച്ചതാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ സൂറത്ത് അൽഅങ്കബൂത്തിൽ പറഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, അസ്സല കൊണ്ട് സമൂഹത്തിലെ സർവ്വവിധ തിന്മകളെയും കുറ്റകൃത്യങ്ങളെയും നീചകൃത്യങ്ങളെയും ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും തടയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ നമസ്കാരം കൊണ്ട് ആ രൂപത്തിൽ തടയപ്പെട്ട ഒരു സമൂഹത്തെയോ ഒരു രാജ്യത്തെയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അള്ളാഹു അവകാശവാദം ഉന്നയിച്ച ആ അസ്വലാത്ത് കൊണ്ട് മനുഷ്യരെ ഫഹശായി വൽമുങ്കറിൽ നിന്ന് തടയപ്പെടും എന്ന് പറഞ്ഞ ഈ അവകാശവാദം ഒരിക്കലും ഇന്ന് നാം ചെയ്യുന്ന ഈ ആചാര നമസ്കാരം എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ അസ്വലയെ കാണാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് പ്രവാചകന്മാരുടെ സ്വലാത്ത് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇനി പരിശോധിക്കാം. ഇപ്പോ ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ നിർവഹിച്ച സ്വലാത്ത് എന്തായിരുന്നു? അതില് ആദ്യമായിട്ട് ഇബ്രാഹിം നബിയുടെ സ്വലാത്ത്. ഇബ്രാഹിം നബിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വലാത്തിനെ കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറവ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലി യുഖീമു സ്വലാത്ത് ഫജഅൽ അഫീദത മിനൻ നാസ തഹ്വി ഇലൈഹി വർസുഖുഹും മിന സമറാതി ലഅല്ലഹും യഷ്കുറൂൻ. എന്താണ് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വീടിനടുത്ത് ഊശര താഴ്വരയിൽ ഞാൻ എന്റെ സന്തതികളെ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവെ സ്വലാത്ത് സ്ഥാപിക്കുന്നതിനു വേണ്ടി, അതിനാൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ അവരിലേക്ക് നീ തിരിക്കുകയും ഫലങ്ങളിൽ നിന്നും അവർക്ക് നീ നൽകുകയും ചെയ്യണമേ, അവർ നന്ദിയുള്ളവരായി തീരും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ ഒരു സ്നേഹമുള്ള, ഒരു ദയയുള്ള, ഒരു ദയാ വായ്പുള്ള, ഒരു കാരുണ്യമുള്ള ഒരു പ്രവാചകനും ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു പ്രവൃത്തി ഇബ്രാഹിം നബി ചെയ്തു എന്നാണ് നമ്മുടെ വ്യാഖ്യാതാക്കളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ആൾപാർപ്പില്ലാത്ത, ജനവാസമില്ലാത്ത, കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ സ്വന്തം മക്കളെയും ഭാര്യയെയും കൊണ്ടുപോയി ആക്കി എന്നാണ് ഇന്നത്തെ വിശദീകരണം. പക്ഷെ അള്ളാഹു ആ കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ കൃഷി എന്നതുകൊണ്ട് ചിലപ്പോൾ ചില മുഫസ്സിരികളൊക്കെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ഈ ദൈവികമായ സന്ദേശം ദൈവത്തിന്റെ കൽപ്പനകളോ അവന്റെ ആജ്ഞകളോ അവന്റെ നിർദ്ദേശങ്ങളോ കിട്ടാത്ത ഒരു പ്രദേശത്ത് സ്വന്തം മക്കളെ കൊണ്ടുപോയി ആക്കിയത് അതെന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ആവശ്യപ്പെട്ട ഒറ്റ ആവശ്യമാണ് റബ്ബനാലി യുഖീമുസ്സലാത്ത, അവര് ഇഖാമത്തുസ്സലാത്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നിലവിലുള്ള വ്യാഖ്യാന പ്രകാരം എടുത്താൽ തന്നെയും സ്വന്തം കുഞ്ഞുങ്ങളെ, സ്വന്തം ചെറിയ കുട്ടികളെ, ചെറിയ കുട്ടികളെ എന്നാണ് ഇന്ന് എഴുതി വെക്കപ്പെട്ടുള്ളത്. ദുരിയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളാണെന്നൊന്നും ഭാഷയിൽ നിന്നോ ഖുർആനിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്നത് വളരെ വിജനമായ ആൾപാർപ്പില്ലാത്ത, ജനവാസമില്ലാത്ത, വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാത്ത ഒരു പ്രദേശത്ത് കേവലം നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇന്നത്തെ നിലവിലുള്ള വ്യാഖ്യാനം എടുത്താൽ തന്നെ ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ 2000-ലധികം കിലോമീറ്ററുകൾ അകലെ കൊണ്ടുപോയി കേവലം നമസ്കരിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി താമസിപ്പിക്കും എന്നുള്ളത് അവിടെ എങ്ങനത്തെ പ്രദേശമായിട്ടാണ് ഇവരെ ചിത്രീകരിക്കുന്നത്? ആ പ്രദേശത്ത് ജനവാസമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ആൾപാർപ്പില്ല, കൃഷിയില്ല, ഒന്നുമില്ലാത്ത ഒരു രാജ്യത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. ആകെ എന്തിനാണ് താമസിപ്പിക്കാനുള്ള ആകെ ഉദ്ദേശം പറഞ്ഞു, സബബ് പറഞ്ഞു, അതിന്റെ കാരണം പറഞ്ഞു. ലീ എന്തിനു വേണ്ടി? ലീ യുഖീമുസ്സലാത്ത, ഇഖാമത്തുസ്സലാത്ത് അവർ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയുണ്ടായി. ഇന്ന് നാം പറയുന്ന ഈ മുറപ്രകാരമുള്ള നമസ്കാരം നിർവഹിക്കാനാണെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി സ്വന്തം മക്കളെ താമസിപ്പിക്കേണ്ടതില്ല, ഭാര്യയെ താമസിപ്പിക്കേണ്ടതില്ല, അത് കൂടെ നിർത്തിയാൽ തന്നെ മതി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ആൾപാർപ്പില്ലാത്ത, ജനവാസമില്ലാത്ത പ്രദേശം എന്നൊക്കെ ഖുർആനിന്റെ വിശദീകരണത്തിനും ഖുർആനിന്റെ വാക്കുകൾക്കും അന്യമാണ്. അതെന്തുകൊണ്ട് പറഞ്ഞാൽ ഫജി അൽ അഫീദത്ത മിനന്നാസി, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, അവരിൽ മനുഷ്യരങ്ങോട്ട് വരണമെന്നല്ല, മനുഷ്യരുടെ ഹൃദയങ്ങളിലെ നീ ആക്കി തീർക്കണം. തഹ്‌വിയിലേഹിം, ഇവരിലേക്ക് ചായ്വ് കാണിക്കുന്ന, ഇവരിലേക്ക് ഇവരെ ആഗ്രഹിക്കുന്ന, ഇവരിലേക്ക് ചായുന്ന രൂപത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ നീ മാറ്റിയെടുക്കുകയും നീ ആക്കി തീർക്കുകയും ചെയ്യണമേ എന്നും പറഞ്ഞു. വറുസുഖു അഹ്ലഹു വറുസുഖുഹും, അവരെ നീ, അവർക്ക് നീ പ്രദാനിക്കണം, നീ നൽകണം. മിന സമറാത്തി, എല്ലാ നിലക്കുള്ള ഫലങ്ങളും പ്രവർത്തനങ്ങളുടെ ഫലമായാലും ശരി, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ ഫലങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ എടുത്താലും ശരി, ആ രൂപത്തിൽ രണ്ടായാലും അവർക്ക് നീ നൽകുകയും ചെയ്യണമേ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, എന്റെ സുഹൃത്തുക്കളെ, എന്റെ സഹോദരങ്ങളായ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെയും ഈ നമസ്കാരമാണെങ്കിൽ അതിനെ വീട്ടിൽ തന്നെ നിർത്തിയാൽ മതി. സ്വന്തം മക്കളെ സ്വന്തം തന്റെ അടുത്ത് തന്നെ നിർത്തിയാൽ അവരുടെ നമസ്കാരത്തെക്കുറിച്ച് ഒന്ന് പഠിക്കാനും, അവർ നമസ്കരിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാനും, അവരുടെ നമസ്കാര കാര്യങ്ങളെക്കുറിച്ച് ഒരു ശ്രദ്ധ പിതാവിന്റെ ഉണ്ടാകാനും നല്ലത്. ഇന്നത്തെ ഈ ആചാര നമസ്കാരമാണെങ്കിൽ പിതാവിന്റെ അടുക്കൽ തന്നെ നിർത്തി അവർ കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ, കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് 5 നേരമാണെങ്കിൽ 5 നേരം, അതല്ലെങ്കിൽ അന്ന് എത്ര നേരമാണെങ്കിൽ ആ നേരം കൃത്യമായി തന്റെ മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പിതാവിന്റെ കൂടെ തന്നെ, പിതാവിന്റെ അടുത്ത് തന്നെ നിർത്തുകയാണ് വേണ്ടത്. മറിച്ച് നാം പറയുന്നത് ഇവിടെയും അതല്ല, മറിച്ച് ഇവിടെയും അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ രാജ്യത്ത് അള്ളാഹുവിന്റെ സന്ദേശം കിട്ടാത്ത, അവന്റെ ആശയങ്ങൾ കിട്ടാത്ത, അവന്റെ വഹീ കിട്ടാത്ത ഒരു പ്രദേശത്ത് ഈ വഹീന്റെ, ഈ ആശയത്തിന്റെ, ഈ വ്യവസ്ഥിതിയുടെ, ഈ വ്യവസ്ഥിതിയെ ഒന്ന്, ഈ ആശയത്തെ ഒന്ന്, ഈ ആശയമനുസരിച്ച് ഒരു സമൂഹത്തെ ഒന്ന് വാർത്തെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും അങ്ങനെ സംസ്കരിച്ചെടുക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾക്കും വ്യവസ്ഥിതികൾക്കും അനുസരിച്ച് സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ, അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ, വളരെ ഉന്നതമായ ഒരു സമൂഹത്തെ, ഐശ്വര്യപൂർണമായ ഒരു സമൂഹത്തെ ഈ വ്യവസ്ഥിതിയിലൂടെ അവരെ സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ്. ആ സ്ഥാപിച്ചെടുക്കുന്നതിലൂടെ ആ സമൂഹത്തിന് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ആ സമൂഹത്തിന് കിട്ടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിച്ചെടുക്കുകയും വാർത്തെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക എന്ന ഒരു മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് തന്റെ സന്തതികളെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചത് എന്നില്ല. ആ അർത്ഥതലമാണ് നമുക്ക്, ആ ഒരു വിശാലമായ ആശയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഇനി പാരമ്പര്യ നമസ്കാരമാണ് മക്കളെ ഇത്രയും കിലോമീറ്ററുകൾ അകലെ കൊണ്ടുപോയി നിർത്തി താമസിപ്പിക്കാനുള്ള ലക്ഷ്യമെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ അതും എടുക്കട്ടെ, തർക്കത്തിനൊന്നും നമ്മളില്ല. ആ രൂപത്തിൽ തർക്കിക്കാനോ തർക്കത്തിലൂടെ ഇത് സ്ഥാപിക്കേണ്ടതോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു തർക്കിച്ച് ഒരു വാദിച്ച് ജയിച്ചുകൊണ്ട് ഇതല്ല അത് അതല്ല ഇത് എന്നൊന്നുമില്ല. നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ ഇത്രയും കിലോമീറ്ററുകൾ അകലെ ഇത്രയും വിദൂരമായ ഒരു പ്രദേശത്ത് കേവലം ഈ ഒരു ആചാരാനുഷ്ഠാന നമസ്കാരം എപ്പോഴെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അഞ്ചോ പത്തോ അന്ന് പ്രവാചക ഇബ്രാഹിമിന്റെ കാലഘട്ടത്തിൽ എത്ര നമസ്കാരമാണെന്ന് അറിയില്ല, എത്ര നമസ്കാരമാണെങ്കിലും ഈ ഒരു ആചാര നമസ്കാരം നിർവഹിക്കാൻ ഇത്രയും കിലോമീറ്ററുകൾ അകലെ കൊണ്ടുപോയി ആക്കുകയില്ല എന്ന് നമുക്കറിയാം. മറിച്ച് ഈ ആശയം സ്ഥാപിക്കുക, ഈ ആശയത്തിന് അനുസരിച്ച് ഒരു ഐശ്വര്യപൂർണമായ അച്ചടക്കമുള്ള സംസ്കാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അവിടെ കൊണ്ടുപോയി ആക്കിയതാണ്. അതാണ് ഇബ്രാഹിമിന്റെ സന്തതികളായ പ്രവാചകന്മാരുടെ സ്വലാത്ത്. അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ആളാണ് മുഹമ്മദ് എന്നാണല്ലോ പറയുന്നത്. ആ മുഹമ്മദിന്റെ സ്വലാത്തും അത് തന്നെയാണ്. ഇബ്രാഹിമിന്റെ തന്നെ സ്വലാത്ത് അതാണ്, അതാക്കണമെന്നാണ് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത്. എന്നാണ് ഇബ്രാഹിം മറ്റൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചത്. റബ്ബിജാലിനി അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കല്ല, ഇന്നത്തെ വാദപ്രകാരമാണെങ്കിൽ അങ്ങനെ വരിക. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക, പടച്ചവനെ എന്നെ നമസ്കാരം നിലനിർത്തുന്ന ആളാക്കണമേ എന്നല്ല, മറിച്ച് അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏത് മനുഷ്യനും തന്റെ ആവശ്യങ്ങൾ ഏത് സന്ദർഭത്തിലും തന്റെ രക്ഷിതാവിനോട് പറയാം. അങ്ങനെ തന്റെ ആവശ്യം തന്റെ രക്ഷിതാവിനോട് അല്ലാഹുവിനോട് ദൈവത്തോട് ഇബ്രാഹിം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം അദ്ദേഹത്തെ ഇതാക്കി മാറ്റണമെന്ന മുഖീമുസലാത്ത് എന്ന് പറഞ്ഞാൽ ഈ കേവലമായ ആചാരാനുഷ്ഠാനം നിർവഹിക്കുന്ന ആളാക്കി എന്നെ മാറ്റണമെന്ന് പറയുമ്പോൾ പ്രവാചകനായ ഇബ്രാഹിമിന്റെ മഹത്തായ ദൗത്യത്തെ വളരെ ചെറിയ ഒരു വൃത്തത്തിലേക്ക് കൊണ്ടുവരികയാണ് നാം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഏക ആവശ്യം പറഞ്ഞത് റബ്ബിജാലിനി, പടച്ചവനെ എന്നെ നീ ആക്കണം, എന്നെ നീ മാറ്റണം, ആരാക്കി മാറ്റണം, ആരാക്കി ആരാക്കണം, മുഖീമസ്വലാത്ത് ഇഖാമത്തുസ്സലാത്ത് ചെയ്യുന്ന ആളാക്കണം, അദ്ദേഹം ആയിത്തീരണം, അദ്ദേഹം ഈ ആളായിത്തീരണം എന്നാണ് പ്രവാചകനായ ഇബ്രാഹിം ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആചാരാനുഷ്ഠാനം നിർവഹിക്കുന്ന ഒരാളായി അനുഷ്ഠിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന ഒരാളായി ഞാൻ മാറണമെന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ വിശാലമായ ദൗത്യത്തെ, അതിവിശാലമായ അദ്ദേഹത്തിന്റെ ദൗത്യത്തെ വളരെ ചെറിയ ഒരു വൃത്തത്തിലേക്ക് നമ്മൾ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് സഹോദരങ്ങളെ നമുക്ക് മനസ്സ് സൂചിപ്പിക്കാനുള്ളത്. പ്രവാചകന്റെ വിശാലമായ ഒരു ആവശ്യമാണ് പ്രവാചകൻ ആവശ്യപ്പെട്ടത്. ജീവിതത്തിൽ താൻ ആയിത്തീരേണ്ട ഒരു കാര്യമാണ് ഈ പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. അതെന്താണ്? വജ്അൽനി മുഖീമസ്സലാ വമിൻ ദുരിയത്തി, എന്റെ സന്തതികളിൽ നിന്നും നീ ആ രൂപത്തിലുള്ള ആളുകളെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ നിസ്കരിച്ച് അങ്ങനെ ഈ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളായിട്ട് അങ്ങനെ മരിച്ചു പോകണം. ഈ നമസ്കാരമാണ് ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം, അല്ലെങ്കിൽ ആകെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരിവിടെ ജീവിക്കുന്നത് എന്ന് വന്നാൽ അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകളുടെയൊക്കെ ദൗത്യത്തിന്റെയും അവരുടെ ലക്ഷ്യത്തെയും വളരെ ചുരുക്കി നിർവചിക്കുകയാണ് നാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റാൻ മുഹമ്മദ് നബിയോട് പറയുമ്പോൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് ഇബ്രാഹിം എന്തായി തീരണമെന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചു, മുഖീമുസ്സലാത്താക്കണം എന്ന് പറഞ്ഞു. ആ മില്ലത്ത് പിൻപറ്റാൻ മുഹമ്മദ് നബിയോട് കൽപ്പിക്കുമ്പോൾ കേവലം ഈ ആചാരാനുഷ്ഠാനം നിർവഹിക്കുന്ന ഒരാളാവുന്ന ആളായ ഇബ്രാഹിമിന്റെ മാർഗം നീ പിൻപറ്റണമെന്നാണോ? അതല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവീകമായ വ്യവസ്ഥിതിയെ സ്ഥാപിക്കുകയും അത് ഇവിടെ സ്ഥാപിച്ചെടുക്കുകയും അങ്ങനെ ഒരു സമൂഹത്തെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ആ ഇബ്രാഹിമിന്റെ മാർഗമാണ്, ആ മില്ലത്താണ് നീ പിൻപറ്റേണ്ടത് എന്ന അർത്ഥത്തിലാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നാം ഒന്ന് ചിന്തിക്കണം. ആ രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് അതായിരുന്നു. നേരെ മറിച്ച് കേവലമായ ആചാര അനുഷ്ഠാനം എന്ന രൂപത്തിൽ പ്രവാചകന്മാരുടെ ദൗത്യത്തെ നാം ചുരുക്കി കണ്ടാൽ ആ മാർഗമാണ്, ആ മില്ലത്താണ്, ഇബ്രാഹിമിന്റെ ആ മില്ലത്താണ് മുഹമ്മദ് നബിയോട് പിൻപറ്റാൻ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ ഈ പ്രവാചകന്മാരുടെയൊക്കെ ദൗത്യത്തെ നാം വളരെ ചുരുക്കി, നാം വളരെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആചാരാനുഷ്ഠാനം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രവാചകന്മാരൊന്നും തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ നിന്ന് അവരൊന്നും മാറ്റിയോടിക്കപ്പെടേണ്ടതില്ല, നാട്ടിൽ നിന്ന് അവര് നിഷ്കാസിതരാകേണ്ടതില്ല, അവര് കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല. ഈ കേവലമായ ഒരു അനുഷ്ഠാന നമസ്കാരത്തിന് വേണ്ടി പ്രവാചകന്മാരെന്നല്ല ഒരു മനുഷ്യനും കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ പ്രബോധന, അവരുടെ ജീവിത ദൗത്യം, അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും ഇതാണെന്ന് വന്നാൽ ഒരു പ്രവാചകൻ പോയിട്ട് ലോകത്ത് ഒരു മനുഷ്യനും അതിനുവേണ്ടി കൊല്ലപ്പെടേണ്ടതില്ല. മറിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെ, നിലവിലുള്ള അക്രമത്തിന്റെയും അനീതിയുടെയും മനുഷ്യരുടെ അവകാശങ്ങളെ മുഴുവൻ കവർന്നെടുക്കുകയും ചെയ്യുന്ന, അസമത്വങ്ങൾ സൃഷ്ടിക്കുന്ന, ദൈവികമായ കൽപ്പനയിൽ നിന്ന് മാറി വിവിധ ഗ്രൂപ്പുകളും മതങ്ങളും വിവിധ വ്യവസ്ഥിതികളും ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടുന്ന ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുകയും ദൈവികമായ ഒരു വ്യവസ്ഥിതിയിലേക്ക് സമൂഹത്തെ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്ന ഈ വിശാലമായ അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് അവര് അത്തരം ദൗത്യത്തിന് വേണ്ടി അത്തരം ദൗത്യം നിർവഹിക്കുമ്പോഴാണ് ആ പ്രവാചകന്മാർ കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ രാജ്യത്തിന് നാട്ടിയോടിക്കപ്പെടുകയോ അവര് സ്വന്തം സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരാവുകയോ ഒക്കെ ചെയ്യുക എന്നതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ കേവലമായ ഈ ആചാര അനുഷ്ഠാനത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചതിന്റെ പേരിൽ, ഈ കേവലമായ ആചാര അനുഷ്ഠാനം ഒരു രാജ്യത്ത് നിർവഹിച്ചതിന്റെ പേരിൽ, അത് സ്ഥാപിച്ചതിന്റെ പേരിൽ രാജ്യത്തിന് നാട്ടിയോടിക്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് പ്രവാചകൻ ഇപ്പോൾ ഇബ്രാഹിം നബിയുടെയും മക്കളുടെയും ആ മക്കൾ വരമ്പരയിൽ വന്ന മുഹമ്മദ് നബിയുടെയും ഒക്കെ സ്വലാത്ത് എന്ന് പറയുന്നത് ഈ ദൈവികമായ വ്യവസ്ഥിതിയെ, ഈ കൽപ്പനകളെ ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കുകയും അത് മുഖേന അച്ചടക്കമുള്ള ഐശ്വര്യപൂർണമായ ദൈവികമായ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തെയും ഒരു സമൂഹത്തെയും സ്ഥാപിച്ചെടുക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യമായിരുന്നു, ഒരു ദൗത്യമായിരുന്നു, ഉദ്ദേശമായിരുന്നു പ്രവാചകന്മാരുടേത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രവാചകനായ ഷുഐബിന്റെ സ്വലാത്തിനെ കുറിച്ചൊന്ന് നോക്കൂ. പ്രവാചകനായ ഷുഐബ് നബിയുടെ സ്വലാത്തിനെ കുറിച്ച് നാം മുമ്പ് സൂചിപ്പിച്ചു, അതൊന്നുകൂടി സൂചിപ്പിക്കാം. പ്രവാചകന്മാരുടെ സ്വലാത്താണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. അവര് പറയാണ് പ്രവാചകനായ ഷുഐബിനോട് അദ്ദേഹത്തിന്റെ ജനത ചോദിക്കുന്നു, അവർ ചോദിച്ചു, ഓ ഷുഐബ്, നിന്റെ ഈ സ്വലാത്താണോ ഞങ്ങളുടെ പൂർവികർ വണങ്ങിയിരുന്ന ദൈവങ്ങളെ ഉപേക്ഷിക്കുവാനും ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലവഴിക്കുന്നത് ഒഴിവാക്കുവാനും നിന്നോട് കൽപ്പിക്കുന്നത് എന്നാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ ഇന്നത്തെ ഈ ആചാരാനുഷ്ഠാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സാമ്പത്തിക രംഗത്തോ മറ്റേത് മേഖലകളിലോ ഇടപെടുന്ന ഒരു വിഷയമല്ല. ആ വ്യക്തിയുടെ ഏറിക്കവിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന ദൈവത്തോടാക്കണം എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യമേ പരമാവധി ഇന്നത്തെ സ്വലാത്ത് കൊണ്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുള്ളൂ. മറിച്ച് ആ മനുഷ്യരുടെ സാമ്പത്തിക രംഗത്തുള്ള, ആ മനുഷ്യരുടെ മറ്റു മേഖലകളിലുള്ള, ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കും തന്നെ ഒരു മനുഷ്യന്റെ സ്വലാത്ത് മാത്രമായിട്ട് ഇടപെടുന്നില്ല. മറിച്ച് ആ മനുഷ്യന്റെ സ്വലാത്ത് എന്ന ദൈവികമായ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന ആ നിർദ്ദേശം ദൈവികമായ വ്യവസ്ഥിതിക്കനുസരിച്ചും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചും കൽപ്പനകൾക്കനുസരിച്ചും മാത്രമേ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ ശുഐബിന്റെ സ്വലാത്താണ് അവരുടെ സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ നിന്ന്. ഈ സ്വലാത്തിന്റെ മേഖലയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് സാമ്പത്തിക രംഗം എന്ന് നാം സൂചിപ്പിച്ചുവല്ലോ. മനുഷ്യരുടെ ജീവിതത്തിലെ ദൈവികമായ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുക എന്ന ദൈവത്തിന്റെ ഈ സ്വലാത്തിലെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ് സാമ്പത്തിക രംഗം. ആ സാമ്പത്തിക രംഗത്തുള്ള ചോദ്യം തന്നെയാണ് ഷുഐബിനോട് ആ സമൂഹം ചോദിച്ചത്. ഓ ഷുഐബേ, ഓ പ്രവാചകനായ ഷുഐബേ, നിന്റെ സ്വലാത്ത്, അതായത് ദൈവികമായ കൽപ്പനയെ പിന്തുടർന്ന് ജീവിക്കണം എന്ന് പറയുന്ന, അതിനെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കണമെന്ന് പറയുന്ന നിന്റെ ഈ വ്യവസ്ഥിതി, നിന്റെ ഈ സ്വലാത്താണോ അതാണോ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ചിലവഴിക്കാൻ പാടില്ല, ആ ചിലവഴിക്കുന്നതിനെ ഉപേക്ഷിക്കണമെന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിച്ച സംഗതി അത് നിന്റെ ഈ സ്വലാത്താണോ എന്ന് ചോദിക്കുന്ന രംഗത്തും നമുക്ക് മനസ്സിലാവുന്നത് ആ ഷുഐബ് ആ സമൂഹത്തിൽ നടപ്പാക്കിയ ദൈവികമായ കൽപ്പനകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഒരു ഭാഗം അവരോട് പറഞ്ഞപ്പോഴാണ് അവർ ഈ ചോദ്യം ചോദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ കേവലമായ ഷുഐബ് അങ്ങനെ നമസ്കരിക്കുന്നുണ്ട്, ആ ഷുഐബ് നിസ്കരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ഷുഐബിന്റെ ഈ ആചാര നമസ്കാരം അവരുടെ സാമ്പത്തിക രംഗത്ത് ഇടപെട്ടു എന്ന്, അല്ലെങ്കിൽ ആ സാമ്പത്തിക രംഗത്ത് ഇടപെടാൻ ഷുഐബിന്റെ സ്വലാത്താണ് കാരണമെന്ന് പറയാൻ, നമുക്കും ഈ ആചാര നമസ്കാരമാണ് കാരണമെന്ന് പറയാൻ നമുക്കും ഏതായാലും മനസ്സിലാകുന്നില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെയും ചെയ്യട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രവാചകനായ മൂസയുടെ സലാത്ത് നമുക്കൊന്ന് നോക്കാം. മൂസാ നബിയുടെ സലാത്ത്, മൂസാ നബിയുടെ പ്രവാചകനായ മൂസാ നബിയെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദിനത്തിൽ തന്നെ പറയുന്നത് എന്നാണ്. എന്നെ ഓർക്കുന്നതിന് വേണ്ടി സലാത്ത് നടപ്പിലാക്കുക, ദൈവികമായ അനുസ്മരണം, ദൈവികമായ ഒരു കാര്യങ്ങൾ, ദൈവത്തിന്റെ ഒരു ഓർമ്മകൾ ഭൂമിയിൽ ലോകത്ത് ഉണ്ടാകണമെങ്കിൽ നീ സ്വലാത്ത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ അത് ഒന്നാം തീയതിയെ തന്നെ നിസ്കരിക്കാനുള്ള കൽപ്പനയാണോ? അതല്ല പ്രവാചകനുള്ള പ്രവാചകന്റെ ദൗത്യം നിശ്ചയിച്ചു കൊടുക്കുകയാണോ അള്ളാഹു ചെയ്യുന്നത്? കേവലമായ ആചാരാനുഷ്ഠാനം നിർവഹിക്കുക എന്ന ആ ഒരു ആവശ്യമാണോ പ്രവാചകനായ മൂസയോട് ആദ്യം തന്നെ സന്ദേശം കൊടുത്ത ആദ്യ കാലഘട്ടത്തിൽ തന്നെ, ആദ്യത്തിൽ തന്നെ മൂസയോടല്ലാഹു, മൂസാ നബിയോടല്ലാഹു, പ്രവാചകനായ മൂസയോടല്ലാഹു കൽപ്പിക്കുന്നത് അതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ രൂപം അറിയണം, അതിന്റെ സമയം അറിയണം, അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. മുഹമ്മദിന് മൂസയോട് ആദ്യം തന്നെ പറയുന്നത് വാഹിമിസ്സലാത്ത ലിദിക്കിരി എന്നാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സ്വലാത്തിന് ആചാര നമസ്കാരം എന്ന അർത്ഥം നൽകിയാൽ തന്നെ മൂസയുടെ ഏറ്റവും മുന്തിയ പരിഗണന ഇവിടെ നമസ്കാരത്തിനായിരിക്കുമെന്നാണ് വരിക. യഥാർത്ഥത്തിൽ മൂസാ നബിയുടെ മുഖ്യമായ ദൗത്യം അതായിരുന്നോ? അല്ല, മറിച്ച് മൂസ തന്റെ ജനതയെ ഫറോവയുടെ ഏകാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ആ സമൂഹത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുകയും ആ സമൂഹത്തിന് അയാളുടെ പീഡനങ്ങളിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും മോചനം വാങ്ങിക്കൊടുക്കുക എന്ന, അങ്ങനെ ദൈവത്തിന്റെ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ, ഒരു ജനതയെ വാർത്തെടുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ദൗത്യമാണ് മൂസയ്ക്ക്, പ്രവാചകനായ മൂസക്ക് നിർവഹിക്കാനുണ്ടായിരുന്നു. ഇനി വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുകയാണ്, മൂസാ നബിയോട് നമസ്കരിക്കാനാണ് കൽപ്പിച്ചത് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ അവരെ ഒരു ജനതയെ ആ ജനതയെ മുഴുവൻ മോചിപ്പിച്ചെടുത്ത ശേഷം ആ ജനത വിഗ്രഹാരാധകരായ ഒരു ജനതയെ കണ്ടപ്പോൾ മൂസാ നബിയുടെ കൂടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടു. എന്തു പറഞ്ഞു അവർ? കാലൂയാ മൂസ ഇജ്അൽനാ ഇലാഹൻ കമാലഹും മാലിഹത്തുൻ. ഓ മൂസ, നീ ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ ഉണ്ടാക്കിത്തരണം, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിത്തരണം. കമാലഹും മാലിഹത്തും, അവർക്കൊരു വിഗ്രഹം ഉണ്ടായതും അവരുള്ളതുപോലെ, അവർക്ക് വിഗ്രഹമുള്ളതുപോലെ ഞങ്ങൾക്കൊരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കിത്തരണമെന്നാണ് ആ ജനതയെ മോചിപ്പിച്ചുകൊണ്ട്, ആ ജനതയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മൂസ ആ ജനതയെയും കൊണ്ട് പോകുമ്പോൾ ഒരു സമൂഹം വിഗ്രഹം ആരാധിക്കുന്നത് കണ്ടപ്പോൾ ആ ജനത മൂസയാ നബിയോട് ചോദിച്ചതാണ്, ഇവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു വിഗ്രഹത്തെ നീ ആക്കിക്കൊണ്ട എന്നവർ. അപ്പൊ മൂസ എന്താ പറഞ്ഞത്? മൂസ ശരിക്കും പറയേണ്ടിയിരുന്നത് എന്താണ്? ഇപ്പോൾ തന്നെ നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് തന്നെ നിലനിർത്തിയാൽ പോരെ എന്നാണ് പ്രവാചകനായ മൂസ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷെ പ്രവാചകനായ മൂസ അവരോട് ചോദിച്ചതല്ല, അവരോട് പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ്? ഇപ്പൊ ഒരു കൂട്ടിപ്പോ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കാണുകയാണ് ഒരു സമൂഹം വിഗ്രഹത്തെ ആരാധിക്കുന്നത്. അപ്പൊ നമ്മളും പറയാം, ആ രൂപത്തിലുള്ള ഒരു വിഗ്രഹം ഞങ്ങൾക്കുണ്ടാക്കിക്കൊണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നായകൻ എന്താ പറയുന്നത്? എന്തിനാ നിങ്ങള് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, അത് തന്നെ അങ്ങനെ നിർവഹിച്ചു പോയാൽ പോരെ എന്നാണ് ചോദിക്കേണ്ടത്. മറിച്ച് പ്രവാചകനായ മൂസയോട്, മൂസ ആ സമൂഹത്തോട് ചോദിച്ചത് ഇന്നക്കും ഖൗമുന്ത ജഹലൂൻ, എന്താ നിങ്ങൾ വിഡ്ഢികളായ വിവരമില്ലാത്ത ഒരു ജനതയായി പോയല്ലോ നിങ്ങൾ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആരാധനയെ കുറിച്ച് അവർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അറിവില്ലാത്ത ഹാല ഇന്നക്കും ഖൗമും തജ്ഹലൂൻ, നിങ്ങൾ അറിവില്ലാത്ത വിവരമില്ലാത്ത ഒരു ജനതയായി പോയല്ലോ എന്നാണ് മൂസ ആ സമൂഹത്തോട് ചോദിച്ചത്. അപ്പൊ ദൈവികമായ വഹീന്റെ അവതരണത്തിന്റെ ഒന്നാം തീയതി തന്നെ പ്രവാചകനായ മൂസ നമസ്കാരം കൽപ്പിക്കപ്പെടുകയില്ല എന്നാണ് നാം സൂചിപ്പിച്ചത്. ആ സമൂഹത്തിന് അങ്ങനെ ഒരു ആരാധനയുടെയോ നമസ്കാരത്തിന്റെയോ പ്രാർത്ഥനയുടെയോ കുറവായിരുന്നില്ല ആ സമൂഹത്തിൽ. ആ സമൂഹത്തില് ദൈവികമായ വെളിപാട് കൊടുത്ത ശേഷം, വഹി കൊടുത്ത ശേഷം സ്വലാത്ത് സ്ഥാപിക്കാൻ പറഞ്ഞത് ഒരിക്കലും നമസ്കരിക്കാനാകാൻ സാധ്യതയില്ല. മറിച്ച് ആ ദൈവികമായ വെളിപാടിന്റെ സ്ഥാപനവും നടപ്പിൽ വരുത്തലുമാണ് അഖിമിസ്സലാത്ത് ലിദിക്കിരി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു വിഗ്രഹാരാധനയും അറിവില്ലായ്മയാണെന്നാണ് മൂസ നബി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രവാചകന്മാരുടെ എല്ലാ ദൗത്യങ്ങളെയും ഉൾക്കൊള്ളുന്ന പദമാണ് സ്വലാത്ത് എന്ന പദത്തിനുള്ളത്. ദൈവികമായ വെളിപാടിന്റെ അറിവ് തൊട്ട് തുടങ്ങി ദൈവിക വെളിപാടിനനുസരിച്ചുള്ള ഒരു പ്രദേശത്തിന്റെ നിയന്ത്രണം വരെയുള്ള കാര്യങ്ങൾ ഈ സ്വലാത്ത് എന്ന വിശാലമായ പദത്തിന്റെ കീഴിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മുഹമ്മദ് നബിയുടെ സ്വലാത്ത് നോക്കാം. ഇനി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സ്വലാത്ത് എന്താണ്. മുഹമ്മദ് നബിയുടെ സ്വലാത്ത് കൊണ്ടും സ്വലാത്ത് എന്നതുകൊണ്ടും ഇതേ അർത്ഥം തന്നെയാണ്, ഇതേ ആശയം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നബിയോട് പറയാൻ അല്ലാഹു പറയുന്നു, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ വഅൻ അഖീമുസ്സലാത്ത വത്തഖൂഹു എന്നാണ് മുഹമ്മദ് നബിയോട് പറയാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശമാണ് യഥാർത്ഥമായ മാർഗനിർദ്ദേശമെന്നും ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ അനുസരിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെന്നും സ്വലാത്ത് സ്ഥാപിക്കാനും തഖ്‌വ ഉൾക്കൊള്ളാനും നീ ജനങ്ങളോട് പറയുകയും ചെയ്യുക എന്നാണ് മുഹമ്മദ് നബിയോട് അല്ലാഹു പറയുന്നത്. നോക്കൂ, നാല് കാര്യങ്ങളാണ് ഇവിടെ അല്ലാഹു കൽപ്പിക്കുന്നത്. ഒന്ന്, ദൈവികമായ മാർഗനിർദ്ദേശം. ആ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥമായ ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, ദൈവത്തിന്റെ മാർഗനിർദ്ദേശമാണ് യഥാർത്ഥ മാർഗനിർദ്ദേശം. അതായത് അങ്ങനെ പറയുമ്പോൾ അല്ലാഹുവിന്റെ വഹി എന്ന് പറയുന്ന അളവുകോലിനപ്പുറമുള്ള ഒന്നും തന്നെ നമ്മുടെ മതമായിട്ട് നമ്മുടെ ദീനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയാനും പ്രഖ്യാപിക്കാനുമാണ് ഒന്നാമത്തെ കൽപ്പന. ഖുൽ, നീ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശം, ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അതാണ് ഹുദ, അതാണ് യഥാർത്ഥ മാർഗനിർദ്ദേശം. അതായത് അല്ലാഹുവിന്റെ മുഹമ്മദ് നബിക്ക് അല്ലാഹു കൊടുക്കുന്ന വഹി, അതായത് ദൈവികമായ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം, ഒരു മാധ്യമമാണ് ഈ വഹി എന്ന് പറയുന്ന രീതിക്കാണ് വഹി എന്ന് പറയുന്നത്. ദൈവികമായ സന്ദേശം മനുഷ്യരുടെ മനസ്സിലേക്ക്, മനുഷ്യരിലേക്ക് എത്തിക്കാൻ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു വഴിയാണ് വഹി. ആ വഹിയിലൂടെയാണ് കൊടുക്കുക. ആ വഹിയിലൂടെ പ്രവാചകന് നൽകുന്ന ആ സന്ദേശങ്ങൾക്ക് അപ്പുറം ഒന്നും തന്നെ, ഒരു മാർഗനിർദ്ദേശവും തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തെ കൽപ്പന പ്രപഞ്ചനാഥനെ അനുസരിക്കാനാണ്. ഉമിർത്തു എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ, പ്രപഞ്ചനാഥനായ രക്ഷിതാവിനെ അനുസരിക്കാനും അവന് കീഴ്പ്പെടാനുമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? പ്രപഞ്ചത്തിന്റെ ഈ നല്ല നിലനിൽപ്പിന് ദൈവികമായ കൽപ്പനകളല്ലാതെ മറ്റൊന്നും അനുസരിക്കേണ്ടതില്ല എന്നാണ് ആ രണ്ടാമത്തെ കൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മൂന്നാമത്തെ കൽപ്പന സ്വലാത്ത് നടപ്പിൽ വരുത്താനാണ്. നാലാമത്തെ കൽപ്പന അവന്റെ നിയമങ്ങളോടുള്ള മുൻകരുതലും ശ്രദ്ധയും സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ നാല് കൽപ്പനയാണ് ഇവിടെ പറയുന്നത് ഈ ആയത്തിൽ. ഒന്ന്, അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശമാണ് യഥാർത്ഥമായ മാർഗനിർദ്ദേശം. ബാക്കി ആരൊക്കെ എന്തൊക്കെ എഴുതി വെക്കുകയോ കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥത്തിലുള്ള ദൈവികമായ മാർഗനിർദ്ദേശമല്ല എന്നാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം ഈ പ്രപഞ്ചനാഥൻ അനുസരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാഥന്റെ വ്യവസ്ഥിതിയാണ് ഈ പ്രപഞ്ചത്തിന്റെ നല്ല നിലനിൽപ്പിനും നല്ല പോക്കിനും ഈ പ്രപഞ്ചത്തിന്റെ നല്ല ജീവിതത്തിനും ഏറ്റവും അനുയോജ്യമായത് അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കൽപ്പന സ്വലാത്ത് സ്ഥാപിക്കാനാണ്. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാനല്ല നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് ഈ വ്യവസ്ഥിതി, ഈ പ്രപഞ്ചത്തിന്റെ നല്ല നിലനിൽപ്പിന് അനുയോജ്യമായത് ദൈവികമായ മാർഗനിർദ്ദേശങ്ങളാണെന്നിരിക്കെ ആ ദൈവികമായ വ്യവസ്ഥിതി, അവന്റെ മാർഗനിർദ്ദേശങ്ങൾ, അവന്റെ കൽപ്പനകളെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പിന്നെയോ? പിന്നെ എന്താണ് പറഞ്ഞത്? തഖ്‌വ. നാലാമത്തെ കൽപ്പന മുൻകരുതലും തഖ്‌വ, അത് പിന്നെ ശ്രദ്ധയും സ്വീകരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു പറയുന്നത് അഖീമുസ്സലാത്ത വത്തഖൂഹു, തഖ്‌വ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ അനുസരണക്കേട് വരാതിരിക്കാൻ ഇങ്ങനെ ദൈവികമായ കൽപ്പനകൾ അനുസരിക്കുകയും അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും അനുസരണക്കേട് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ സ്വീകരിക്കണമെന്നുമാണ് പറയുന്നതാണ് വത്തഖൂഹു, അല്ലാതെ ഭയപ്പെടണമെന്നുള്ളതല്ല. ശരിക്ക് സാധാരണ ഇപ്പൊ തഖ്‌വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നും, അങ്ങനെ വരുമ്പോൾ ഖുർആൻ ഒരു ഭയപ്പാടിന്റെ ഗ്രന്ഥമാണെന്നും, ഇസ്ലാം ഒരു ഭയത്തിന്റെയും ഭീതിയുടെയും ലീനാണെന്നും മതമാണെന്നുമാണ് വരിക. മറിച്ചതല്ല, വത്തഖൂഹു എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് അനുസരണക്കേടോ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു മോശമായ പരിണിത ഫലം ഒരു മോശമായ എൻഡ്, ഒരു മോശമായ അവസാനം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്നുള്ളതുമാണ് അല്ലാഹു പറയുന്നത്. അതാണ് തഖ്‌വ എന്ന് പറയുന്നത്. അപ്പൊ സ്വലാത്ത് സ്ഥാപിക്കുക എന്ന പദം കൊണ്ട് പ്രവാചകന്മാരുടെ സമ്പൂർണമായ പോരാട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നതും സൂചിപ്പിക്കുന്നതും എന്നാണ് നാം പറഞ്ഞത്. അവ സ്ഥാപിക്കാനും നടപ്പിലാക്കാനുമുള്ള കൽപ്പനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി അവബോധം നേടുക. അതാണ് ഒന്നാമതായിട്ട് അല്ലാഹുവാണ് കുല്ലു ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. രണ്ടാമത് അല്ലാഹുവിനെ സമർപ്പിക്കുക, ലിനുസ്ലിമ, പിന്നെ അവ നടപ്പിൽ വരുത്തുക. അതാണ് വഅഖീമുസ്സലാത്ത. പിന്നെയോ അതിന്റെ ഒരു മോശമായ പര്യവസാനം, ഒരു ബാഡ് എൻഡ് എന്നാണ്, ഒരു മോശമായ പര്യവസാനം ഇങ്ങനെ ദൈവികമായ കൽപ്പനകൾ അനുസരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോൾ ഒരു മോശമായ പര്യവസാനം ഉണ്ടാകുന്നതിൽ നിന്ന് നാം ശ്രദ്ധയും മുൻകരുതലും എടുക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. ഇനി നോക്കൂ, ഒരായത്തുകൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രവാചകന്മാരുടെ സലാത്ത് എന്നുള്ള ഈ പിന്നെ ഈ കാര്യം അവസാനിപ്പിക്കാൻ പോവുകയാണ്. 30-ാം സൂറത്ത് അർറോം എന്ന് പറയുന്ന വചന അധ്യായത്തിലെ 30 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ കാരുണികനായ അല്ലാഹു പറയുന്നത് നോക്കൂ. എന്നാണ് പറയുന്നത്. ഈ വചനങ്ങൾ മനസ്സിലാക്കാൻ സൂറത്ത് അർ-റോമിലെ 30 മുതൽ 32 വരെയുള്ള വചനങ്ങളിലാണ് അള്ളാഹു ഈ കൽപ്പനകൾ കൊടുക്കുന്നത്. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തുല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ല ذالک الدین القیم. ഈ വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് ഇത് കൂടുതൽ ചിന്തിക്കാതെ തന്നെ, കൂടുതൽ ബുദ്ധി ഉപയോഗിക്കാതെ തന്നെ ഈ പറയുന്ന വചനങ്ങളിലെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ ലളിതമായ നേർക്കുനേരെയുള്ള വിശദീകരണമാണ് ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ ഒരു പ്രകൃതി നിയമത്തിന്റെ കീഴിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന് സമാനമായൊരു നിയമം തന്നെയാണ് ദൈവികമായ പ്രത്യയശാസ്ത്രം എന്നാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ പറയുന്നത്. മനുഷ്യന് അള്ളാഹു എല്ലാ യോഗ്യതകളും നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. ദൈവം അവന്റെ പ്രകൃതി നിയമങ്ങൾ ഒരിക്കലും മാറ്റുകയില്ല എന്ന്. പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും അവയെക്കുറിച്ച് അബോധാവസ്ഥയിലാണ് കഴിയുന്നത് എന്നുമാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നത്. ദൈവികമായ പ്രകൃതി നിയമങ്ങൾ നാം അനുസരിക്കുകയാണെങ്കിൽ വളരെ ശക്തവും ചൊവ്വായതുമായ ഒരു പ്രത്യയശാസ്ത്രത്തിലാണ്, അതായത് ദീനുൽ ഖൈമയിലാണ് നാം എത്തിച്ചേരുന്നത് എന്നുമാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവികമായ പ്രകൃതി നിയമങ്ങൾ, വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഈ ദൈവികമായ പ്രകൃതി നിയമങ്ങൾ നാം അനുസരിക്കുമ്പോൾ വളരെ ശക്തവും ചൊവ്വായതുമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ, അതായത് ദീനുൽ ഖയ്യിമ, സമ്പൂർണമായ ചൊവ്വായ നേരെ ചൊവ്വയുള്ള ഒരു ദീനില്, ഒരു പ്രത്യയശാസ്ത്രത്തിലാണ്, ഒരു ആശയത്തിലാണ് നാം എത്തിച്ചേരുന്നതെന്നും അങ്ങനെയാണ് സലാത്ത് സ്ഥാപിക്കുക എന്നുമാണ് പറയുന്നത്. അങ്ങനെ അതിനൊത്ത് ആ വ്യവസ്ഥിതിക്കനുസരിച്ച്, ആ ദൈവികമായ നിയമങ്ങൾക്ക് അനുസരിച്ച് ഉള്ള ആ രൂപത്തിൽ അതിനനുസരിച്ച് ഒരു സമൂഹത്തെ ഇവിടെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക. നാം ഒരിക്കലും തന്നെ ആ അള്ളാഹുവിലോ അവന്റെ നിയമം ഒരാളെയും പങ്കുചേർക്കുന്നവരെ ആകരുതെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. അതാണ് മുനീബീന ഇലൈഹി വത്തഖൂഹു വാഖീമുസ് സലാത്ത വലാ തകൂനു മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നത്. നാം മുനീബീന ഇലൈഹി, ആ ദൈവികമായ ആശയത്തിലേക്കാണ് നാം മടങ്ങിച്ചെല്ലുന്നത്, നാം എത്തിച്ചേരുന്നത്. വത്തക്കൂഹു, അങ്ങനെ എത്തിച്ചേരുമ്പോൾ മോശമായ ഒരു പരിണിതമായ ഫലത്തെ കുറിച്ച് നിങ്ങൾ മുൻകരുതലും സൂക്ഷ്മതയും എടുക്കണം. വാഖീമുസ്സലാത്ത, ആ വ്യവസ്ഥിതിയെ നിങ്ങൾ ഇവിടെ സ്ഥാപിച്ചെടുക്കുകയും വേണം. അങ്ങനെ സ്ഥാപിച്ചെടുക്കുമ്പോൾ ആ സ്ഥാപിച്ചെടുക്കുന്ന ആ ദൈവികമായ വ്യവസ്ഥിതിയിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. മറ്റൊന്നിനെയും നിങ്ങൾ മറ്റുള്ള ഒരാളുടെയും കൽപ്പനകളോ മാർഗനിർദ്ദേശങ്ങളോ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളോ ഒന്നും ഈ വ്യവസ്ഥിതി സ്ഥാപിച്ചെടുക്കുമ്പോൾ നിങ്ങൾ കൂട്ടരുത്, പങ്കു ചേർക്കരുത്. അതാണ് പോലെ അതക്കൂനു മിനിൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോൾ ആ ദൈവീകമായ കൽപ്പനകളിൽ മായം ചേർക്കുന്നുവോ അപ്പോഴൊക്കെ മനുഷ്യർ വിവിധ പാർട്ടികളായി പിരിയുകയും അത് മനുഷ്യന്റെ ഈ ഏകമായ ഏക സമൂഹം എന്ന് പറയുന്ന ഖുർആനിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാവുകയും മനുഷ്യരൊക്കെ വിഭജനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. കടന്നു വരുന്ന ഓരോ തലമുറകളും അഹങ്കാരികളായ പണ്ഡിതന്മാരും ചേർന്നുകൊണ്ട് ഈ ദൈവികമായ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ അസമത്വങ്ങളും അതുപോലെ തന്നെ ഭിന്നതകളും ഉണ്ടാക്കി തീർക്കുന്നു. അതാണ് തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു, ഈ 30-32 കഴിഞ്ഞ് തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു വിശദീകരിക്കുന്ന ആശയം അതാണ്. എപ്പോഴൊക്കെ നിങ്ങൾ ഈ വ്യവസ്ഥിതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നുവോ, അഹങ്കാരികളായ പണ്ഡിതന്മാരും പിൻതലമുറകളും കടന്നു വരുന്നുവോ, അപ്പോഴൊക്കെ ഈ വ്യവസ്ഥിതിയിൽ നിന്ന് മാറുകയും അസമത്വങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുകയും ഈ വ്യവസ്ഥിതിയിൽ പങ്കുചേർക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടായിത്തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ ഭിന്നമായ വഴികളിൽ ഒരിക്കലും എത്തിച്ചേരരുതെന്നും ഈ ദൈവത്തിന്റെ യഥാർത്ഥമായ ഈ വഴിയിൽ മാത്രം, ആ വ്യവസ്ഥിതിയിൽ മാത്രം നിങ്ങൾ എത്തിച്ചേരണമെന്നും അത് സ്ഥാപിച്ചെടുക്കണമെന്നുമാണ് തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇതാണ്, ഇത്രയുമാണ് പ്രവാചകന്മാരുടെ സലാത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ പ്രവാചകന്മാർ നടത്തിയ ഈ സലാത്തിൽ ആളുകൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്.